Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Karmatil dukkhamu varayinadu adu dishta dukkhamu inga tatchana kittuna dukkhamu pinneedu varayinadu dukkhamu കർമ്മം ചെയ്യുന്നതിന് സന്തോഷമുണ്ട്, പക്ഷെ കർമ്മം ചെയ്യുന്നതിന് ക്ലേശം, അതാണ് ദുഃഖം. ക്ലേശം കൂടാതെ കർമ്മം സാധ്യമല്ല. ക്ലേശം ദുഃഖരൂപമാണ്. ഇനി കർമ്മത്തിനുള്ള കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം കൊണ്ട് ആ ക്ലേശത്തെ വിസ്മരിച്ചാലും ക്ലേശം ഇവിടെ നിലനിൽക്കുന്നു. അത് കർമ്മത്തിന്റെ പുരോഗതിയിൽ ക്ലേശങ്ങൾ കൂടുതൽ പ്രകടമാണ്. ദുഃഖത്തെ വിട്ടിട്ടൊരു കർമ്മം അത് സാധ്യമല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ കർമ്മം ചെയ്യാൻ പഠിക്കുന്നത്. കർമ്മത്തിൽ നിന്ന് സർവരു ഒഴിയുന്നതുകൊണ്ടാണ്. കാരണം കർമ്മം ദുഃഖരൂപമാണ്. പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് കർമ്മത്തിന് തയ്യാറാവുന്നു? കാരണം ആ ദുഃഖത്തെ വിസ്മരിക്കത്തക്ക എന്തെങ്കിലും പ്രലോഭനങ്ങൾ എന്റെ മനസ്സിൽ, എന്തെങ്കിലും പ്രതിഫലം അതാണ്. വളരെ ക്ലേശകരമായ യാഗാദികൾ ചെയ്യുന്നു. ധനവ്യയമുണ്ട്, കായക്ലേശമുണ്ട്, വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. എത്ര ബുദ്ധിമുട്ടിയാലും അത് ചെയ്യുന്നു. ക്ലേശ പൂർണ്ണമാണെങ്കിലും ചെയ്യുന്നു. കാരണം സ്വർഗമെന്ന് പറയുന്നത് പ്രലോഭനം. അപ്പൊ കർമ്മത്തിന് ഹേതു എപ്പോഴും പ്രലോഭനമാണ്. അതുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത് കർമ്മത്തിന് ഹേതു കാമമാണ്. കാമത്താൽ പ്രേരിതമായ കർമ്മത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? കാമം കൊണ്ട് ദൂഷിതമായിരിക്കുന്ന ഒരു കർമ്മത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? കാമം ഹേതുവായിരിക്കുന്നതിനെ എങ്ങനെ ശ്രേഷ്ഠമെന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് കർമ്മം കൊണ്ടുള്ള മോക്ഷം ഒരു തരത്തിലും ഇവിടെ അംഗീകരിക്കുന്നില്ല. കർമ്മം ഹേതു കാമമാണ്. കാമത്തെ അംഗീകരിക്കാൻ ആ കാമത്തിന് ഹേതു അവിദ്യയാണ്. തസ്മാത് അവിദ്യ കാമ കർമ്മ ഉപാദാന ഹേതു നിമിത്ത സ്വാതന്ത്ര്യസ്ഥാനം മോക്ഷം. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതല്ല മോക്ഷം. ധനാദ്യം പറഞ്ഞ ഭാഗത്തേക്ക് വരുന്നത് അതിനെ നിഷേധിച്ചു. ഏതെങ്കിലും തരത്തിൽ കർമ്മത്തിന്റെ മാർഗത്തിലൂടെ പോകാമെങ്കിൽ മോക്ഷം കിട്ടുമെന്നുള്ള ധാരണ ശരി. ഇവിടെ കർമ്മത്തെ നിഷേധിക്കുന്നതെന്നൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അവരോട് കർമ്മം ചെയ്യരുതെന്ന് പറയുകയല്ല, അത് പറയുന്നില്ല. ശങ്കരാചാര്യം പറയുന്നത് കർമ്മം ചെയ്യരുത്. എന്തുകൊണ്ട്? കർമ്മം വേദത്തിൽ വിധിച്ചതാണ്. വേദത്തിൽ വിധിച്ചത് ചെയ്യരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. വേദത്തെക്കാൾ വലിയ ആരുമില്ല. വേദത്തെക്കാൾ വലിയ പ്രമാണമുണ്ട് ശങ്കരാചാര്യോ ഏതെങ്കിലും ആചാര്യോ? വേദത്തെക്കാൾ വലിയ പ്രമാണം. വേദം വിധിച്ചാൽ ആരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് കർമ്മം ചെയ്യരുതെന്ന് പറയുന്നു. വേദം വ്യർത്ഥമാകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേദം വ്യർത്ഥമാണ്. വേദം ഭാഗികമായി പ്രമാണമല്ല എന്ന് വരും. ഭാഗികമായി പ്രമാണമല്ലെങ്കിൽ വേദം മൊത്തം പ്രമാണമല്ലെന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ വേദത്തിൽ പറയുന്ന മോക്ഷമാണ്ട് അതും പ്രമാണമല്ലെന്ന് വരും. മോക്ഷവും പ്രാമാണികമല്ലെന്ന് വരും. അങ്ങനെ വന്നാൽ വിവേകികളും അത് പ്രവർത്തിക്കാതെ വരും. അതുകൊണ്ട് കർമ്മം അരുതെന്നല്ല പറയുന്നത്. പറയുന്ന എന്താണ്? മോക്ഷത്തിന് വേണ്ടി കർമ്മം ഉപകരിക്കുന്നില്ല, അതാണ് പറയുന്നത്. അതാണ് ശങ്കരാചാര്യം നിഷേധിക്കുന്നത്. കർമ്മം കൊണ്ട് മോക്ഷ സാധ്യമല്ല. സ്വർഗസാധ്യമല്ലെന്ന് പറയുന്നില്ല, പശു സാധ്യമല്ലെന്ന് പറയുന്നില്ല, പുത്രൻ സാധ്യമല്ലെന്ന് പറയുന്നില്ല. അതല്ല ശങ്കരാചാര്യം അംഗീകരിക്കുന്നുണ്ട്. അതിനുവേണ്ടി കർമ്മമാകാം, കർമ്മം കൊണ്ട് സാധ്യമാകും, അതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നാസ്തികനാവും. ശങ്കരാചാര്യ നാസ്തികനാസ്തികനല്ല. കർമ്മം ചെയ്യുക, പക്ഷെ കർമ്മം ചെയ്താൽ അതിന്റെ ഫലം അനിത്യമായിരിക്കും. അത് നിത്യമായ ഫലം വേണം, നിത്യമായ ഫലം വേണം. നിത്യമായ ഫലമാണെങ്കിൽ അതിനുവേണ്ടി കർമ്മം ചെയ്യണ്ട. തസ്മാത് അവിദ്യ കാമകർമ്മ ഉപാദാനം ചെയ്തു. അതുകൊണ്ട് എങ്ങനെ മോക്ഷം സംഭവിക്കുന്നു? അവിദ്യ കാമം അതാണ് കർമ്മത്തിന്റെ ഉപാദാനം. ഉപാദാന കാരണം, ഉപാദാന ഹേതു, അത് നിവർത്തിക്കുന്നു. അവിദ്യ കാമങ്ങൾ എന്ന് പറയുന്ന കർമ്മത്തിന്റെ ഉപാദാനം അത് നിവർത്തിക്കുന്നു. അത് നിവർത്തിച്ചാൽ സ്വാത്മന്യവസ്ഥാനം, അവൻ സ്വരൂപസ്ഥിതനാകുന്നു. അതാണ് മോക്ഷ, അതാണ് മോക്ഷ, സ്വരൂപസ്ഥിതി. അവന് കർമ്മങ്ങളിൽ നിന്നുള്ള വിമുക്തി സംഭവിക്കുന്നു. അതായത് കർമ്മത്തിലൂടെ മുക്തി ഇത് സാധ്യമേ അല്ല. അതുകൊണ്ട് അതിന് യാതൊരു പഴുതും കൊടുക്കാതെ അതിനിവിടെ നിഷേധിച്ചിരിക്കുക. ഏതെല്ലാം തരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാമോ അതിനെല്ലാം ചിന്തിച്ച് നിഷേധിച്ചുകൊണ്ട് പറയുകയാണ്. അവിദ്യാകാമ കർമ്മ, അവിദ്യാകാമങ്ങളാകുന്ന കർമ്മത്തിന്റെ ഉപാദാന കാരണം നശിച്ച ആ നശിച്ച കർമ്മനാശം, അതുകൊണ്ട് കർമ്മബന്ധങ്ങൾ അവിടെ അവസാനിക്കുന്നു. അവസാനിച്ച സ്വാത്മന്യവസ്ഥാനം, സ്വരൂപസ്ഥിതി, അതാണ് മോക്ഷം. അതിനെ സംബന്ധിച്ച് വരുന്ന സംശയങ്ങൾക്കെല്ലാം നമ്മൾ പരിഹാരം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് നിവൃത്തി വരുന്നത്? കർമ്മനിവൃത്തി, കർമ്മത്തിന്റെ ഉപാദാനം നിവർത്തിക്കുമ്പോൾ കർമ്മനിവൃത്തി വരുന്നത് എന്താണ്? ആ കർമ്മനിവൃത്തി. അപ്പൊ സ്വരൂപസ്ഥിതി എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. കർമ്മത്തിന്റെ സാങ്കത്യം എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിലനിൽപ്പ് എവിടെയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. കർമ്മത്തിന്റെ നിലനിൽപ്പ് കർമ്മയോഗത്തിലാണ്, അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കർമ്മ ഉപാദാന ഹേതു നിവൃത്തി, കർമ്മ ഉപാദാനങ്ങളായ കാമകർമ്മങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞാൽ സ്വരൂപസ്ഥിതി മോക്ഷങ്ങളെ കുറിച്ചുകൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ സ്വരൂപസ്ഥിതിയായ മോക്ഷത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് വീണ്ടും മംഗളോട് വീണ്ടും പോയി ചർച്ച ചെയ്യുന്നത്. സ്വരൂപസ്ഥിതിയായ മോക്ഷത്തിൽ കർമ്മ ഇല്ല എന്നാണ് പറയുന്നത്, ഇല്ല എന്നാണ്. മോക്ഷത്തിൽ തന്നില്ല മോക്ഷം, പ്രത്യക്ഷ സിദ്ധമാണ്, അനുഭവസിദ്ധമായ കാര്യമാണ്, അനുഭവസിദ്ധമായ കാര്യമാണ്. അനുഭവസിദ്ധമായ ആ മോക്ഷത്തിൽ കർമ്മങ്ങളില്ല എന്ന് വന്നാൽ മുക്തൻ, മുക്തന്റെ നില എന്താണ്? സ്വാഭാവികമായിട്ട് നിലയ്ക്കുന്നതാണ് അനുഭവസിദ്ധമായ ആ മോക്ഷത്തിൽ കർമ്മങ്ങളില്ല എന്ന് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ശരീരനാശം സംഭവിക്കുന്നു. ശരീരത്തിന്റെ നാശം മോക്ഷത്തിൽ ഉടൻ സംഭവിക്കുന്നു. ശരി, ശരീരനാശം സംഭവിക്കുന്നു എന്നിരിക്കട്ടെ, ശരീരനാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപദേശിക്കാനാണില്ലാതെ വരും, മുക്തിയെ വെളിപ്പെടുത്താനാണില്ലാതെ വരും. അങ്ങനെയാണ് കാണുന്നത്. ശരീരം നിലനിൽക്കുന്നു, മുക്തിയെ വെളിപ്പെടുത്തുന്നു എന്നുവെച്ചാൽ ഉപദേശം കൊടുക്കുന്നു. ഇതൊക്കെ കർമ്മമല്ലേ പഴയ ശ്രുതി. അങ്ങനെയാണെങ്കിൽ കർമ്മ ഉപാദാന ഹേതു നിവൃത്തി അതെങ്ങനെ സാധ്യമാകും എന്നുവെച്ചാൽ മുക്തൻ എങ്ങനെ കർമ്മ സാധ്യമാകും? അത് സമാനം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കർമ്മം കർമ്മാഭാസമാണ്, അത് കർമ്മപ്രതീതിയാണ്. ആ കർമ്മപ്രതീതി അത് വാസ്തവ കർമ്മമല്ല. കർമ്മപ്രതീതിക്ക് എന്താ കാരണം എന്ന് ചോദിക്കും. നമ്മളുടെ കർമ്മപ്രതീതി നിലനിൽക്കുന്നു, കർമ്മമില്ല എന്ന് പറയുന്നത് കർമ്മപ്രതീതി അംഗീകരിക്കുന്നു. അപ്പൊ കർമ്മപ്രതീതി എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? പരമാർത്ഥമല്ലാത്ത കർമ്മം എന്താണ്? സത്യമല്ലാത്ത കർമ്മം. മുക്തനിൽ പരമാർത്ഥമല്ലാത്ത കർമ്മം നിലനിൽക്കുന്നു, അതിനെന്താ ഹേതു? അതിന് പ്രാരബ്ധം. അത് സത്യമാണ്, അത് സത്യമല്ല. അപ്പൊ അവിടെ കർമ്മത്തിന്റെ ഹേതുവായിരിക്കുന്ന എന്താണ്? അവിദ്യ കാമയൊക്കെ നിവർത്തിക്കുന്നുണ്ടോ? നിവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പ്രതീതി നിലനിൽക്കും, കാരണം ഇല്ലാതായി കഴിഞ്ഞാൽ ഉണർന്നിട്ട് ഇങ്ങനെ സ്വപ്നം കാണാൻ കഴിയത്തില്ലല്ലോ എന്നുള്ളത്. ജാഗ്രത നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നില്ല. അതുപോലെ ഇവിടെ കാരണമായിരിക്കുന്ന അവിദ്യ കാമങ്ങൾ നിവർത്തിച്ചു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ പ്രതീതി എങ്ങനെ നിലനിൽക്കും? അത് കർമ്മം സത്യമായി നിലനിൽക്കുന്നതിന് സത്യമായ അവിദ്യാകാമങ്ങൾ വേണം. കർമ്മം പ്രതീതി രൂപത്തിൽ നിലനിൽക്കുന്നതിന് നിവർത്തിച്ച അവിദ്യാകാമങ്ങൾ മതി. ബാധിതമായ അവിദ്യാകാമങ്ങളെ കൊണ്ട് കർമ്മം വരാൻ പോകുന്നു. എന്താ അപബാധിതം? അവരുടെ സത്യബുദ്ധി നശിച്ച അവിദ്യാകാമങ്ങളിലുള്ള സത്യബുദ്ധി നശിച്ചിട്ട് അവിദ്യാകാമ ഫലമായ കർമ്മം മുക്തനും നിലനിൽക്കുന്നു. അങ്ങനെ പറയാം. എന്തുകൊണ്ട് അത് നിവർത്തിക്കും? എന്താ അതിനുള്ള സത്യബുദ്ധി നിവർത്തിക്കുക എന്നുള്ള അതിന്റെ താല്പര്യം? അതിന്റെ താല്പര്യം എന്താണ്? അവിദ്യ, കാമം, കർമ്മം തുടങ്ങിയുള്ള താതാത്മ്യം അതില്ലാതാകുന്നു, ജീവന്റെ താതാത്മ്യം നഷ്ടപ്പെടുന്നു, അതിനുള്ള അഹന്ത മമത നഷ്ടപ്പെടുന്നു. അതാണ് അതിന്റെ പ്രത്യക്ഷ ഫലം, ദുഷ്ടഫലം. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ അവിദ്യ കാമകർമ്മങ്ങളിൽ അവന്റെ അഹന്ത താതാത്മ്യമുണ്ട്, അഹന്തി മമതയുണ്ട്. അതിനല്ല, ഞാൻ അജ്ഞനാണ്, എനിക്ക് സ്വർഗഫലം വേണം, എനിക്ക് യാഗം ചെയ്യണം. അവിദ്യ കാമം കർമ്മം എല്ലാത്തിനും ഉണ്ടാവും. സ്വർഗം എന്റേതാണ്, കർമ്മം എന്റേതാണ്, അജ്ഞാനം എന്റേതാണ്, എല്ലാത്തിനും ഉണ്ട് മമത, എല്ലാത്തിനും ഉണ്ട് അജ്ഞത, എല്ലാത്തിനുണ്ട് അഹന്ത. അപ്പൊ ഈ അഹന്ത താതാത്മ്യം മമത ഇത് അവിദ്യാകാമകർമ്മങ്ങളിൽ നിന്നും പിന്മാറും, ഇല്ലാതാകും. ഇല്ലാതായി കഴിഞ്ഞാൽ ശേഷിക്കുന്നതിനാണ് പ്രതീതി എന്ന് പറയുന്നത്. അവിദ്യ കാമകർമ്മങ്ങൾ അഹന്താമതയോട് ചേർന്നിരിക്കുമ്പോൾ സത്യം വാസ്തവം അത് സംസാരം. സംസാരം നിവൃത്തിയില്ല, അവിദ്യാകാമകർമ്മങ്ങളോടുള്ള അഹന്ത താതാത്മ്യം നശിച്ചു. അതാണ് മുക്തി. അഹന്ത താതാത്മ്യം ഇല്ലാതാകുകയാണ് ഒരു ജീവൻ അതിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത്. അത് നിശ്ചയം കഴിഞ്ഞാൽ അത് വീണ്ടും കേവല പ്രതീചരുന്നത് പ്രാരംഭം കൊണ്ട് നിലനിൽക്കുന്നു. അതാണ് ജ്ഞാനിയുടെ കർമ്മത്തിന്റെ സമർത്ഥനം. ജ്ഞാനി എങ്ങനെ കർമ്മം സംഭവിക്കുന്നു എന്നുള്ളതിന്റെ സമർത്ഥനമാണ്. അത് അനുഭവസിദ്ധമാണ്. അഹന്ത മമത നിവൃത്തി എങ്ങനെയാണ് അനുഭവസിദ്ധമാകുന്നത്? അതെങ്ങനെ സാധ്യമാകും? സാധ്യമാകും, കാരണം നമുക്ക് അനുഭവം സർവർക്കും അഹന്ത മമത നിവൃത്തി അനുഭവമാണ്. ഒരു ജീവനാണ് അവന്റെ ശരീരത്തിൽ അവന്റെ കാമകർമ്മങ്ങളിലെല്ലാം അഹന്ത മമതയുള്ളത് അന്യജീവന്റെ കാമങ്ങളും കർമ്മങ്ങളും ശരീരത്തിൽ അതില്ല, അഹന്തയില്ല. അതുകൊണ്ട് ആ അഹന്തയെ തുറന്നു വരുന്ന മമതയില്ല, തന്റെ അഹന്തയെ തുറന്നു വരുന്ന മമത എന്നെ അടുത്തതാണ്. പക്ഷേ അന്യ ശരീരാദികളിൽ കർമ്മങ്ങളും കാമങ്ങളും ഒരു ജീവന് അവിടെ അഹന്തയില്ല, താതാന്യമില്ല. അതിനെ തുടർന്ന് വരുന്ന മമതയെ അവിടെ നിന്ന് നിവർത്തിച്ചിരിക്കുകയാണ്. അഹന്താ നിവൃത്തിയും മമതാ നിവൃത്തിയും അന്യമായി അനുഭവസിദ്ധമാണ്. ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആത്മാനാത്മ വിവേകം കൊണ്ട് അവന്റെ ശരീരം ഈ അവിദ്യാകാമ കർമ്മങ്ങൾ അന്യമാകുന്നു. അവന് അഹന്ത മമത അതിന് വരുന്നില്ല. അങ്ങനെയാണ് അന്യ ശരീരാദികളിലും വരാത്തത്. അതുപോലെ താൻ അഭിമാനിച്ചിരുന്ന ശരീരത്തിനും അതില്ലാതെ വരുന്നു. അതെങ്ങനെ സംഭവിക്കും? ഈ ശരീരമുള്ളപ്പോ എങ്ങനെയാണ് ശരീരമുള്ളപ്പോ ശരീരത്തിനും അഹന്താമൂർത്തി സംഭവിക്കും? അസഹജമായി സംഭവിക്കുന്നുണ്ട് സുഷുപ്തി. അത് അസാധ്യമായ കാര്യമല്ല. സുഷുപ്തി സഹജമായി സംഭവിച്ചതെന്നാണ് ശരീരത്തിലുള്ള അഹന്ത നിവൃത്തി സംഭവിച്ചു, ഈ ശരീരത്തിലുള്ള മമത നിവൃത്തി സംഭവിച്ചു. പക്ഷെ അത് സഹജമായി പോകുന്നു. അതവൻ ഉപനിഷത് ശ്രവണം കൊണ്ട് സംഭവിച്ചത്, വേദാന്ത വിജ്ഞാനം കൊണ്ട് ഉണ്ടായതല്ല, സഹജമായി സംഭവിച്ചു. അതുകൊണ്ട് അത് പ്രയോജനമില്ലാത്തതായി തോന്നുന്നു. വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം കടന്നു വരുന്നു, അവന് ബന്ധനസ്ഥനാകുന്നു, അതുവരെ അവൻ മുക്തനായിരുന്നിട്ട്. അപ്പൊ സുഷുപ്തിക്ക് കഴിയാത്തതാണ് ഉപനിഷത്ത് പറയുന്നത്. സുഷുപ്തിയിൽ അത് കഴിയുന്നില്ല. പക്ഷെ ഉപനിഷത്ത് എന്ന് പറയുന്നു, അത് ജാഗ്രത അതാകാമെന്ന് പറയുന്നു. അഹന്ത മമത നിവൃത്തി, താതാത്മ്യ നിവൃത്തി, അധ്യാസ നിവൃത്തി എന്നെല്ലാം പറയുന്ന ഒന്നാണ്. ഹൃദയഗ്രന്ഥി നാശം, ഭിത്യതേ ഹൃദയഗ്രന്ഥി എല്ലാം അത് അത് സംഭവിക്കുമ്പോൾ നമ്മളുടെ അവിദ്യ കാമ കർമ്മ ഉപാദാന ഹേതുക്കളെല്ലാം നിവർത്തിച്ചാലും ഇതെല്ലാം അവിടെ നിൽക്കും. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നു മുക്തനങ്ങനെ ഭക്ഷണത്തെ ആഗ്രഹിക്കുന്നില്ല, അതെങ്ങനെ സംഭവിക്കും? കാണുന്നുണ്ടല്ലോ, ആഗ്രഹിക്കുന്നില്ല. ആ കാണുന്നത് സ്വീകരിച്ചേ പറ്റുന്നുണ്ടോ? മുക്തന്റെ ഉപദേശത്തെ സ്വീകരിക്കുന്നു, മുക്തന്റെ ഉപദേശത്തെയാണോ സ്വീകരിക്കുന്നത്? മുക്തനിൽ നിന്നാണ് വരുന്ന ഉപദേശം. അപ്പൊ മുക്തന്റെ ജ്യേഷ്ഠയുടെ എല്ലാം കാണുന്നു, അതെല്ലാം ഇങ്ങനെ സംഭവിക്കാം. അങ്ങനെ എന്താണ്? കേവല പ്രതീതി മാത്രമായി അവിദ്യാകാമ കർമ്മങ്ങൾ നിവർത്തിച്ചാലും അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് സ്വാത്മന്യവസ്ഥാനം മുക്തനിൽ സ്വാത്മസ്ഥിതി എന്ന് പറയുന്നു. അപ്പൊ എന്താ സ്വാത്മസ്ഥിതിക്ക് വിരുദ്ധമായിരുന്നത്? ഈ ശരീരാദികളുടെ താതാത്മ്യം തന്നെ. അജ്ഞനെ സംബന്ധിച്ച് എങ്ങനെയാണോ അന്യ ശരീരാദികളുള്ള താതാത്മ്യം നിവർത്തിച്ചത്, അതുപോലെ മുക്തനിലും സ്വശരീരത്തിലെ താതാത്മ്യം നിവർത്തിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ അജ്ഞന്മാരിലും എങ്ങനെയാണോ സുഷുപ്തിയിലെ ആ ശരീര താതാത്മ്യം നിവർത്തിക്കുന്നത്, അതുപോലെ സുപ്തവത് സുഷുപ്തനെ പോലെ ജാഗ്രത്തിലും ആ മുക്തനും ആ ശരീരാദികളിലുള്ള താതാത്മ്യം നിവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുക്തൻ ഭക്ഷണത്തെ ആഗ്രഹിക്കാമോ, ശിഷ്യന്റെ നന്മയെ ആഗ്രഹിക്കാമോ, ലോകത്തിന്റെ നന്മയെ ആഗ്രഹിക്കാമോ എന്നുള്ള ചോദ്യങ്ങൾക്കൂടെ പ്രസക്തിയില്ല. അതെല്ലാം പ്രതീതിയായി നിലനിൽക്കുന്നു. മുക്തനെന്ത് ചെയ്യുന്നു? സ്വാത്മന്യവസ്ഥാനം സ്വരൂപസ്ഥിതി ആയിട്ടുണ്ട് മോക്ഷത്തെ പ്രാപിച്ചിരിക്കുന്നു. അതാണ് അജ്ഞനെന്നുള്ള വ്യത്യാസം. രണ്ടിടത്തും മോക്ഷം നിത്യസിദ്ധമായിരിക്കുകയാണ്. അജ്ഞനിലും മോക്ഷം നിത്യസിദ്ധം തന്നെ, മുക്തനിലും മോക്ഷം നിത്യസിദ്ധം നിലനിന്നുകൊണ്ട് ആ മോക്ഷാത്മസ്വരൂപം തന്നെ. പക്ഷേ അജ്ഞനിൽ ആ താതാത്മ്യം നിലനിൽക്കുന്നു, മുക്തനാണെങ്കിലോ കേവല പ്രതീതി നിലനിൽക്കുന്നു. അത് നമുക്ക് ഉറക്കം കൊണ്ട് സാധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഉറക്കത്തിൽ ഇതെല്ലാം നിവർത്തിച്ചിട്ടും ഉണർന്നപ്പോ വീണ്ടും ഇതെല്ലാം പിടികൂടിയിരിക്കുന്നു. ഉണർവിൽ ഇത് സാധിക്കണമെങ്കിൽ ഉപശകാലം പറയുന്നു ആ സ്വരൂപസ്ഥിതി അത് ആത്മബോധം കൊണ്ടേ സാധ്യമാകുന്നു. ആത്മബോധം കൊണ്ട് മാത്രമേ ഈ താതാത്മ്യം വിടത്തുള്ളൂ. ആത്മബോധം കൊണ്ട് മാത്രമേ ഇത് കേവലം പ്രതീതിയാകത്തുള്ളൂ. സ്വരൂപസ്ഥിതിയാകുന്ന മോക്ഷം അങ്ങനെ സാധ്യമാകും. അതാണ് അദ്വൈതത്തിന്റെ നിലപാട്. സ്വയം ചാത്മ ബ്രഹ്മ ആത്മസ്ഥിതി എന്നോ അല്ലെങ്കിൽ ബ്രഹ്മസ്ഥിതി എന്നു പറയാം. ആത്മാ എന്ന് പറയുന്ന ശബ്ദത്തിൽ സ്വരൂപം സ്വയം സ്വന്തം സ്വം എന്നൊക്കെയാണ്. താനും അവനെ കുറിച്ച് സ്വം സ്വരൂപം എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ അവനാ ജീവഭാവത്തിനപ്പുറമൊന്നും ചിന്തിക്കാൻ കഴിയത്തില്ല. ഈ പരിച്ഛിന്നമായ ശരീരവും ഈ മനസ്സും വികാര വിചാരങ്ങളും എല്ലാം കൂടി ചേർന്നവർ ഈ ജീവതത്വം അഹം എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവതത്വം. അപ്പൊ ഈ ജീവതത്വത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് കർമ്മങ്ങളിൽ നിന്നുള്ള നിവൃത്തി, അതാണ് ഇവിടെ പറയുന്നത്. ജീവഭാവത്തിലിരുന്നുകൊണ്ട് കർമ്മം നിവൃത്തി അത് സാധ്യമല്ല. ഈ കർമ്മത്യാഗം എന്ന് നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ ജീവഭാവത്തിലിരുന്നുകൊണ്ട് കർമ്മങ്ങൾ ത്യജിക്കുക, അത് ത്യാഗമാകത്തില്ല. എന്നുവെച്ചാൽ അവിടെ സ്വരൂപസ്ഥിതി സംഭവിക്കത്തില്ല. നിങ്ങളുടെ ജീവഭാവത്തിന് ഹേതുവായിരിക്കുന്ന അജ്ഞാനമായിരിക്കുന്നു, അജ്ഞാനപരമായ അഹന്തയിരിക്കുന്നു. അതുകൊണ്ട് ത്യജിക്കുക, കർമ്മത്തെ ത്യജിക്കുക എന്ന് പറയുന്നത് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം സാധ്യമേ അല്ല. അജ്ഞനൊരിക്കലും കർമ്മത്യാഗം സാധ്യമല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ആവർത്തിച്ച് പറയുന്നത് അജ്ഞന് കർമ്മയോഗം. അജ്ഞൻ കർമ്മയോഗം അനുഷ്ഠിച്ച് തന്നെ ഇരിക്കണം. അല്ല, ഈ ജീവഭാവത്തിലിരുന്ന് നിങ്ങളോടെല്ലാം തഥാപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കർമ്മത്തെ ത്യജിക്കുന്നു, ഞാൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു എന്ന് കരുതിയാൽ അത് കേവലം അജ്ഞാനകാര്യം മാത്രം. അത് സാധ്യമല്ല. കർമ്മത്തിൽ നിന്നൊരാൾക്ക് ജീവഭാവത്തിൽ നിന്ന് മോചനം നേടുന്നത് സാധ്യമല്ല. നമുക്ക് ഒരു കർമ്മത്തെ മാറ്റിവെക്കാം, പക്ഷേ കർമ്മത്തെ പാടെ മാറ്റാൻ സാധ്യമല്ല. കർമ്മത്തിൽ ഒഴിവാക്കിയാൽ, കർമ്മത്തെ ബലാത്കാരമായി കർമ്മത്തെ ഒഴിവാക്കിയാൽ ശരി, ഒരു കർമ്മം തൽക്കാലത്തേക്ക് മാറിയിരിക്കും. പക്ഷെ കർമ്മങ്ങൾ തന്നെ തേടി വരും, തന്നെ വന്ന് പിടിയും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രക്ഷപ്പെട്ടാൽ അടുത്ത കർമ്മം വരും. എന്തുകൊണ്ട്? ജീവഭാവത്തിലിരുന്നുകൊണ്ട്. ജീവഭാവത്തിലിരിക്കുക എന്ന് വെച്ചാൽ ഈ ശരീര മനസ്സുകളോട് താതാമ്യപ്പെട്ടു ഇരുന്നുകൊണ്ട് കർമ്മത്തെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് സാധ്യമല്ല. പിന്നെ ത്യാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതോ നമ്മുടെ ചോദ്യം വരും ശാസ്ത്രങ്ങൾ. ആ കർമ്മത്യാഗം സാധ്യമല്ലെങ്കിൽ സന്യാസം എന്ന് പറഞ്ഞിരിക്കുന്നതോ എന്താണ്? സുഹൃത്തിലും സാധിക്കുന്നില്ല. സുഹൃത്തിയിൽ ആ താതാത്മ്യം നഷ്ടപ്പെടും. പക്ഷേ സുഹൃത്തിയിലേക്ക് മാത്രം, ജാഗ്രതയിലേക്ക് വരുമ്പോൾ വേണ്ടി ഇത് പിടികൂടുന്നു. അജ്ഞാനത്തിൽ താൻ അജ്ഞനായിരിക്കുമ്പോൾ സംഭവിച്ച ആ കർമ്മത്യാഗം, സുഹൃത്തിയിൽ കർമ്മത്യാഗം സംഭവിച്ചു, അത് സ്ഥായിയല്ല. അപ്പോ ഈ ജാഗ്രതയിലിരുന്നുകൊണ്ട് താൻ അജ്ഞനായിരുന്നു ചെയ്യുന്ന കർമ്മത്യാഗം സ്ഥായിയല്ല. എന്നാലും കർമ്മത്യാഗത്തിൽ വിരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ അതങ്ങനെ വിരിച്ചു. അപ്പോ കർമ്മത്യാഗം സംഭവിക്കുന്നതും ജ്ഞാനിയാണ്. അങ്ങനെയാണെങ്കിൽ കർമ്മത്യാഗം എന്നൊരു ഉപായമാണ്, അവിടെ ഒരു വൈരുദ്ധ്യം തോന്നും. ഇവിടെ പറയുന്നത് എന്താണ്? കർമ്മത്യാഗം തത്വജ്ഞാനിക്കാൻ സാധ്യമാകുന്നു. ആ സമയം കർമ്മത്യാഗത്തെ തന്നെ ഉപായമായി നിശ്ചയിച്ചിരിക്കുന്നു. അതെങ്ങനെ സാധ്യമാകും? അത് പല തലത്തിലാണ്. എത്തിവെച്ചും വൈദികം ആ കർമ്മത്യാഗം. അവിടെ പറയുന്നത് എന്താണ്? കർമ്മം മൂന്നും ദോഷം തന്നെ, രണ്ടാം ദോഷത്തിൽ ചെയ്യുന്നതാണ്. പക്ഷെ അതിന് ആത്യന്തികമായ ജ്ഞാനത്തിലൂടെയുള്ള കർമ്മത്യാഗം സാധിക്കണമെന്ന്. ആദ്യം കാമനാപൂർവമായ കർമ്മങ്ങളെ ത്യജിക്കുക, ജീവഭാവത്തിൽ തന്നെ അഹന്തയോടുകൂടി തന്നെ വേണ്ടെന്ന് വയ്ക്കുക. അതാണ് വിധിവത്യാഗം എന്ന് പറയുന്നത്. കാരണം അത് വിധിക്കപ്പെട്ട കർമ്മമാണ്. അതിനെ ത്യജിക്കുന്നതിനുള്ള വിധികളിലൂടെ അതിനെ ത്യജിക്കുക. കാമ്യകർമ്മങ്ങളെല്ലാം ത്യജിക്കുന്നു. അതും അതിൻ്റെയോടുകൂടി തന്നെ. അവൻ കർമ്മത്തിൽ നിന്ന് മുക്തി വരുന്നില്ല. പക്ഷെ ആ ത്യാഗം കൊണ്ട് അവന് ആ കാമനയിൽ നിന്ന് മുക്തി വരുന്നു. കർമ്മഫല കാമനയിൽ അതിൽ നിന്ന് അവന് മുക്തനാകുന്നു. കർമ്മമുക്തി സംഭവിക്കുന്നില്ല, വീണ്ടും അവൻ കർമ്മശേഷിക്കുന്നു. അത് മാത്രമല്ല, എന്തുകൊണ്ട് സുഹൃത്തിയിൽ കർമ്മനിവൃത്തി വന്നിട്ടും ജാഗ്രതയിലത് തുടർന്നില്ല? സുഹൃത്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നപ്പോൾ വീണ്ടും വന്നുകൊണ്ട് ശരീരത്തിലെ അഭിമാനം മറ്റും വന്നു. ഇത് വരാതിരുന്നെങ്കിൽ, പക്ഷെ എന്തുകൊണ്ട് വന്നു? അവിടെ വേദാന്ത ശ്രവണം ഉണ്ടായില്ല, ഉപനിഷത് ശ്രവണം അവിടെ സുഹൃത്തി സംഭവിച്ചില്ല. അപ്പോൾ ഉപനിഷത് ശ്രവണം സംഭവിക്കും. ഉപനിഷത് ശ്രവണം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? കർമ്മത്യാഗത്തോടുകൂടി അത് സാധ്യമാണ്. എന്റെ മനസ്സ് കർമ്മഫലമായ കാമനകളിൽ മുഴുകിയിരിക്കേണ്ടി ഉപനിഷത് ശ്രവണം സാധ്യമല്ല. അത് വളരെ സംസ്കൃതനായ വൈദിക മനുഷ്യനെ സംബന്ധിച്ചാലും ശരി, പ്രാകൃതരായ ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചാലും ശരി, രണ്ടുപേരും. നമ്മൾ സാധാരണ പറയുന്ന പഴയ ആൾക്കാർ പ്രാകൃതരും നമ്മൾ സംസ്കൃതരുമാണ്. വാസ്തവതല്ല, വൈദികർ അതായത് പഴയ ആൾക്കാർ, അവർ സംസ്കൃതരും ഇന്നും മനുഷ്യരും പ്രാകൃതരുമാണ്. അതാണ് വാസ്തവം. ഇവിടെ ആധ്യാത്മിക ദൃഷ്ടി അവർ സംസ്കൃതർ എന്നുള്ള ഒരു വേദജ്ഞാനം കൊണ്ട് സംസ്കരിക്കപ്പെട്ടവരാണ്. വൈദികമായ ജ്ഞാനം കൊണ്ട്, വൈദികമായ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് മനുഷ്യനവരുടെ സഹജമായ വികാര വിചാരങ്ങൾക്കനുസരിച്ച് പോകുന്നുണ്ട്. എന്നുള്ള മനുഷ്യർ പ്രാകൃതരാണ്. പ്രകൃതിക്കനുസരിച്ച് പോകുക, അതാണ് പ്രാകൃതം. അതിനെ സംസ്കരിക്കാതാണ് സംസ്കൃതർ. അപ്പൊ വൈദികരെന്ന് പറയുമ്പോൾ വൈദിക അനുഷ്ഠാനങ്ങളോട് സംസ്കൃതരാണ്. അപ്പൊ ആ സംസ്കൃതരായ ആ ജനങ്ങൾക്ക് അവർക്ക് എന്താണ് ഈ സ്വർഗാദി ഫലങ്ങളിലുള്ള കാമനകളുണ്ട്. അതുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് കർമ്മത്തിനൊന്നും നിവൃത്തി സംഭവിക്കുന്നില്ല. അപ്പൊ കർമ്മ നിവൃത്തിക്ക് വേണ്ടി എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞു കർമ്മത്തെ ആ കാമനകളെ ത്യജിക്കുക. ആ കാമനകളെ ത്യജിച്ച് ആ കാമ്യഫലങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന കർമ്മങ്ങളെ അപേക്ഷിക്കുക. എന്തിനുവേണ്ടി? കാരണം സഹജമായി ഈ ശരീരത്യാഗം സംഭവിച്ചിട്ടും ജാഗ്രത വരുന്നു, വീണ്ടും അവൻ ഈ താതാമ്യത്തിൽ വരുന്നു. താതാമ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവന്റെ ശ്രദ്ധ കർമ്മത്തിലേക്കായി. ഈ കർമ്മജാലത്തിൽ ജനം പറഞ്ഞ വല കുരുക്ക്, ആ കർമ്മക്കുരുക്കിനവൻ പെട്ടുപോകുന്നു. അപ്പോ അവനോട് പറഞ്ഞത് എന്താണ്? ആ കാമനകളെ ഉപേക്ഷിക്കുക, കാമനകൾക്ക് ഹേതുവായ കർമ്മങ്ങളെ ഉപേക്ഷിക്കുക. കാമനയുണ്ടെങ്കിൽ പിന്നെ കർമ്മത്തിന്റെ ആവശ്യമില്ല, വിവേകം കൊണ്ട് സാധ്യമാകുന്നു. വൈദികൻ വിവേകം കൊണ്ട് കാമത്തെ വിവേകം കൊണ്ട് തിരിക്കാം. വിവേകം എന്താണ്? ആ കർമ്മഫലങ്ങളെ നിത്യമാണ്, അതാണ് വിവേകം. അപ്പൊ നിത്യമായ മോക്ഷമാകൊണ്ട് സാധ്യമല്ല. അത് ശ്രുതിയിൽ പ്രത്യേക വാക്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആ വിവേകം കൊണ്ടവൻ കർമ്മഫലത്തെ ത്യജിക്കുന്നു. കർമ്മഫലത്തെ ത്യജിച്ചാൽ പിന്നെ അവൻ കർമ്മത്തെ ജയിക്കുന്നു. പിന്നെ കർമ്മം എന്ത് ചെയ്യണം? കാമ്യമായ കർമ്മങ്ങളെല്ലാം അവൻ ഉപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടി അത് ചെയ്യുന്നു? കാരണം ജാഗ്രതയിൽ അവന് ആത്മബോധം വേണം. ആത്മബോധത്തിന് ശ്രവണം, വേദാന്ത ശ്രവണം വേണം. അപ്പൊ വേദാന്ത ശ്രവണത്തിന് വേണ്ടിയിട്ടാണ് കർമ്മത്യാഗം പഴയകാലത്ത് പറഞ്ഞത്. സന്യാസം വിധിച്ചത് ഉപനിഷത് ശ്രവണത്തിന് വേണ്ടിയിട്ടാണ്, വൈദികമായി വിധിച്ചിരിക്കുന്നു. ഇന്നത്തെ സന്യാസത്തെ കുറിച്ച് തന്നെ ഞാൻ പറയും. ആ ഉപനിഷത് ശ്രവണത്തിലൂടെ മാത്രമേ ഈ താതാന്യം നശിക്കൂ. അതാണ് സുഷുപ്തിയും ഇതും തമ്മിലുള്ള വ്യത്യാസം. സുഷുപ്തിയിൽ ശ്രവണത്തിലൂടെ നശിച്ചില്ല, സഹജമായി ഏകീഭവിച്ചു. ജാഗ്രതയിലാണെങ്കിലോ ഈ കാമനകളെ ഒഴിവാക്കി, കാമനകൾക്ക് ഹേതുവായിരുന്ന കർമ്മത്തെ ഒഴിവാക്കി. കർമ്മത്തെ ഒഴിവാക്കുമ്പോൾ ഈ വളരെ കായക്ലേശത്തിൽ ഉണ്ടാകുന്ന ഈ കർമ്മത്തിന് അവൻ പിന്നെ കഷ്ടപ്പെടുന്നില്ല. മറിച്ച് വേദാന്ത ശ്രവണ ഇല്ലാകുന്നതിന് എന്താണ്? ബ്രഹ്മനിഷ്ഠനാകുന്നു എന്ന് പറയുന്നത്. ഭാഷകാർ ഉപയോഗിക്കുന്നത് ബ്രഹ്മനിഷ്ഠം, നിജശ്രവണ മനന അനേധ്യാസനങ്ങൾ അവൻ നിഷ്ഠനാകും. അത് ജീവഭാവത്തിൽ തന്നെ അവന്റെ താതാമ്യം നശിച്ചിട്ടില്ല. പക്ഷെ കാമനകൾ അതിന് ഹേതുവായിരിക്കുന്ന കർമ്മങ്ങൾ അതന്നെ അവനൊന്ന് ഒഴിഞ്ഞു പോയി. വേദാന്ത ശ്രവണത്തിന് സഹായിയായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. അപ്പൊ കാമനകളിലും കാമനകൾക്ക് പ്രേരകമായിട്ടുള്ള കർമ്മങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരുവനിൽ വേദാന്ത ശ്രവണം സംഭവിക്കത്തില്ല എന്ന് ആചാര്യന്മാർ മുമ്പ് തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവൻ കർമ്മസന്യാസത്തെ വിളിച്ചത്. സന്യാസം ഇതിനു വേണ്ടിയുള്ളതാണ്, വേദാന്ത ശ്രവണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ സന്യാസം, പക്ഷേ അതിന് കഴിയാതെ വരുമ്പോൾ എങ്ങനെ? കാമനാപൂർവമായിട്ടുള്ള, കാമനയ്ക്ക് പ്രേരകമായിരിക്കുന്ന കർമ്മങ്ങളെ ത്യജിച്ച് ആ കാമനകളെയും ത്യജിച്ച് അങ്ങനെയുള്ള കർമ്മത്യാഗം. ആ കർമ്മത്യാഗത്തിൽ ഒരാൾക്ക് വേദാന്ത ശ്രവണത്തിന് കർമ്മത്യാഗപൂർവമായ വിധേയപ്രിയുള്ള സർവകർമ്മ സന്യാസപൂർവമായ ബ്രഹ്മനിഷ്ഠ അതിന് ഒരുവന് കഴിയാതെ വരികയാണ്. അതിനും ഹേതുവായിരിക്കുന്ന എന്താണ്? അവന്റെ കാമനകളും അവന്റെ അഹന്തിമത്തെ ഈ താതാമ്യത്തിൽ തന്നെ അവൻ അജ്ഞൻ എന്ന് പറയുന്നു. അവൻ പിന്നെ കർമ്മം ചെയ്തു എന്ന് തീരുക. അവൻ കർമ്മം ചെയ്യും, അവന്റെ കർമ്മത്തെ കർമ്മയോഗമാക്കി ചെയ്യണം. അപ്പോ രണ്ടു വഴിയും കർമ്മത്തെ സന്യസിച്ചോ അവൻ ശ്രവണാദിയുടൻ മുഴുകി ബ്രഹ്മനിഷ്ഠനാണ്, സർവകർമ്മസന്യാസപൂർവമായ ബ്രഹ്മനിഷ്ഠ. അവന് വേറെ പണിയൊന്നുമില്ല, കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കർമ്മത്തെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിലോ അവൻ കർമ്മത്തെ കർമ്മയോഗമാക്കി അനുഷ്ഠിക്കുക. ഈ രണ്ടു വഴിയോ, രണ്ടു കൂട്ടരും ഈ ജീവഭാവത്തിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നു. ജീവഭാവം നഷ്ടപ്പെട്ടിട്ടില്ല. രണ്ടു കൂട്ടരിലും അഹന്താണ യോഗാദികൾ എല്ലാം ഉണ്ട്. പക്ഷേ ഒരാൾ പൂർണ്ണമായി വിജ്ഞനായി, എന്നാൽ വിവേകത്തെ സമ്പാദിച്ചുകൊണ്ട് കർമ്മം ചെയ്യും. മറ്റൊരാളാണെങ്കിലോ വേദാന്ത ശ്രവണത്തിലൂടെ വിവേകത്തെ സമ്പാദിച്ചുകൊണ്ട് കർമ്മത്തെ ത്യജിച്ചുകൊണ്ട് അയാൾ ആത്മനിഷ്ഠനായിരിക്കും. ഇവിടെ പറഞ്ഞ സ്വാത്മന്യാവസ്ഥ, സ്വാത്മാവസ്ഥാനിരൂപത്തിലുള്ള മോക്ഷം അങ്ങോട്ട് അയാൾ അടുത്തുകൊണ്ടിരിക്കുന്നു. മോക്ഷത്തിൽ നിന്നുള്ള അകലത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു കൂട്ടർ കുറച്ച് അകലെയാണ്, മറ്റൊരു കൂട്ടർ കുറച്ച് അടുത്താണ് എന്നുള്ള വ്യത്യാസം മാത്രം. അപ്പോ ഈ കർമ്മത്യാഗം, വേദാന്ത ശ്രവണം, അതിലൂടെയുള്ള സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോൾ അതാനോട് ഭാഷകാരം പറഞ്ഞു വരുന്നത്, ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ചല്ല പറയും. കർമ്മത്യാഗം, വേദാന്ത ശ്രവണം, സ്വരൂപസ്ഥിതി എന്ന് പറയുന്നു. ആ സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോൾ അവനിത് കേൾക്കുന്നത് സ്വന്തം ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ്, പരമാത്മഭാവത്തിൽ. അപ്പൊ ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ട് കർമ്മത്തെ ത്യജിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കർമ്മം ഒഴിയുന്നില്ല, കാമനങ്ങൾ നിൽക്കുന്നു, വീണ്ടും കർമ്മത്തിലേക്ക് വരുന്നു. അപ്പൊ ഇവിടെ എങ്ങനെ, ഇതുകൊണ്ടെന്താ പ്രയോജനം എന്ന് ചിന്തിക്കും. കർമ്മത്തെ ത്യജിക്കുന്നു, പക്ഷെ കർമ്മം ഒഴിയുന്നില്ല, കാമനകളെ ഒഴിവാക്കുന്നു, അത് ഒഴിയുന്നില്ല. ഇതവന്റെ ശ്രമം തുടർന്നുകൊണ്ടേ ഇതിനെന്താ പ്രയോജനം പറയുന്നു. ഇവിടെ എന്താണ് ആത്മാ സ്വയം ആത്മാ ബ്രഹ്മ, ഈ ജീവഭാവത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഈ ഉപദേശം. ഈ ജീവഭാവത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഉപദേശിച്ചതെന്ന് പറയാം. കർമ്മത്യാഗത്തിൽ പ്രശ്നങ്ങളുണ്ട്, വേദാന്ത ശ്രവണത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഉപദേശിക്കുന്നത് ജീവഭാവത്തെയല്ല, ബ്രഹ്മ അബ്രഹ്മഭാവത്തെയാണ്. ഈ ജീവഭാവത്തിന്റെ നിവൃത്തി ശേഷിക്കുന്ന അബ്രഹ്മഭാവം, ജീവഭാവത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപദേശിക്കുന്നത്. അത് ആ ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സാധിക്കും. അപ്പൊ ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സാധിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. ജീവഭാവത്തിൽ നിന്നും നിവർത്തിക്കുന്നതിന് വേണ്ടി ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, അതിന്റെ ഭാഗമാണ്. പക്ഷേ ഇത് ഇവിടെ അവസാനിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നു ആത്മാക്ക് ബ്രഹ്മ, അത് ആ ബ്രഹ്മഭാവമാണ്. ബ്രഹ്മഭാവത്തിലാണ് ഇതിന്റെ പൂർണ്ണ നിവൃത്തി സംഭവിക്കുന്നത്. തദ് വിജ്ഞാനാത് അവിദ്യാനിവൃത്തി മോക്ഷം, ആ സ്വരൂപജ്ഞാനത്തിൽ, ജീവജ്ഞാനത്തിലല്ല, ജീവജ്ഞാനമുണ്ട്, അതുകൊണ്ട് മോക്ഷം സംഭവിക്കുന്നില്ല. ആ സ്വരൂപജ്ഞാനത്തിൽ, ആ സ്വരൂപജ്ഞാനം എങ്ങനെ വരുന്നു, കർമ്മയോഗം അനുഷ്ഠിക്കുന്നു, അതുകൊണ്ട് വേണ്ട യോഗ്യത നേടുന്നു, പിന്നെ കർമ്മത്യാഗം, വേദാന്ത ശ്രവണം, ഇതെല്ലാം അവനവന്റെ ആ ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ട് അനുഷ്ഠിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതിൽ നിന്ന് തദ്വിജ്ഞാന ആത്മബോധമുണ്ട്, അവിദ്യാനിവൃത്തോ അവിദ്യാനിവൃത്തിയും മോക്ഷ, ആത്യന്തികമായ മോക്ഷം സംഭവിക്കുന്നു. അതിന് സഹായിക്കാൻ കർമ്മത്തിനാവില്ല. ഇത് ബ്രഹ്മ വിദ്യാർത്ഥോ ഉപനിഷത് ആരഭ്യതേ. അതുകൊണ്ട് ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപനിഷത്ത് ഇവിടെ തുടങ്ങുന്നത്. ഉപനിഷത് ഭാഗം പറഞ്ഞല്ലോ, ഇതിൽ ആരണ്യക ഭാഗമുണ്ട്, സംഹിതാഭാഗമുണ്ട്, പല ഭാഗങ്ങളുണ്ട് സംഹിത. നീ പറയുന്ന ഉപനിഷത് ഭാഗം അതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ആത്മവിദ്യ എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിരുന്നു. ഏതൊരാത്മവിദ്യയാണോ അവന് മോക്ഷത്തിലേക്ക് നയിക്കുന്നത് അതിനെ ബോധിപ്പിക്കും. അത് പ്രത്യേകം എന്ത് പറയുന്നു എന്ന് മുമ്പ് പറഞ്ഞ ഭാഗങ്ങളെല്ലാം കർമ്മവിദ്യയെ കുറിച്ചാണ് പറഞ്ഞത്, ഉപാസനകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അത് പറയുന്നത് ഉപാസനകളെ കുറിച്ച്. അപ്പൊ ഇവിടെ ആ കർമ്മവിദ്യ കഴിഞ്ഞു പറയുന്നത് നമ്മുടെ നമ്മോടല്ല, ഈ കർമ്മവിദ്യ എന്താണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞവനാണ്, കർമ്മത്തെ അനുഷ്ഠിച്ചതാണ്, അല്ലെങ്കിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞവനാണ്. അവനോടാണ് പറയുന്നത് അതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ബ്രഹ്മവിദ്യയിലേക്ക് വരിക. ഇനി അതിന് യോഗ്യനാണെങ്കിൽ അത് കേട്ടതുകൊണ്ട് ഒരാൾക്ക് വരാൻ പറ്റത്തില്ല, അതിനാണ് യോഗ്യനായിരിക്കും. യോഗ്യനാണെങ്കിൽ ബ്രഹ്മവിദ്യയുടെ ഭാഗമാണിത്. ഇനിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ആ ബ്രഹ്മവിദ്യയെ തിരിക്കുക. അപ്പൊ ഇതുവരെ ചെയ്ത കർമ്മങ്ങളൊന്നും നല്ല മോക്ഷമുണ്ടാകേണ്ടത് ഇനി പറയാൻ പോകുന്ന ഈ ബ്രഹ്മവിദ്യയിൽ നിന്നാണ് മോക്ഷം സംഭവിക്കേണ്ടത് എന്ന് പൂർണ്ണമായും ആ വൈദിക ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ഉദ്ദേശിക്കുക. അതിനുവേണ്ടി പുരുഷത്തുള്ള അടുത്ത പുരുഷത്തിന് ശാന്തിമന്ത്രമാണ്. സം നോ മിത്ര സം വരുണ സം നോ ഭൂത്യജ്യമാ സം ന ഇന്ദ്രോ ബൃഹസ്പതി സം നോ വിഷ്ണുരിതി ക്രമ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്നോമവതു തദ്വക്താരമവതു അവതുമോ അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. സത്യം വദിഷ്യാമി പഞ്ചചാ